ഫലമില്ലാത്ത ദിവസങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. പ്രതിഫലമില്ലാത്ത ഒരു അവസ്ഥയിൽ നമ്മെ അന്ത്യത്തിൽ കണ്ടാൽ അതിനോളം നിരാശാജനകമായ അവസ്ഥ വേറെന്താണെന്ന് ചിന്തിക്കൂ. അതൊരിക്കലും ഉണ്ടാകുവാൻ പാടില്ല.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു.
ഒരു ഗാനത്തിന് ശേഷം ഇന്നത്തെ പഠനം ശ്രദ്ധിക്കാം.
താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? അതിപ്പോൾ പറയാൻ പ്രയാസമായിരിക്കല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് ഊണിലും ഉറക്കത്തിലും ചിന്തിക്കുന്ന വിഷയം, താങ്കളെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന കാര്യം, അത് നേടിയെടുക്കുവാൻ മാത്രമാകുന്നു താങ്കൾ ജീവിക്കുന്നതെന്ന് പോലും തോന്നാറില്ലേ? ആ വിഷയം അതെന്താകുന്നു എന്ന് ഒന്ന് ചിന്തിക്കൂ. പണമുണ്ടാക്കുക, എത്രയും അധികം സമ്പത്തുണ്ടാക്കി സുഖമായി ജീവിക്കുക, വലിയ വീട്, അതിനകത്ത് എല്ലാ സുഖസൗകര്യങ്ങളും, നല്ല ഭക്ഷണം, എല്ലാവിധത്തിലുമുള്ള ആഡംബരം, എത്രയും അധികം തോട്ടങ്ങൾ വാങ്ങുക, അതല്ലെങ്കിൽ പ്രശസ്തി, സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിത്തീരുക, അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേരുക, അനേകർ താങ്കളുടെ കീഴിൽ ജോലി ചെയ്യുക, എന്തൊന്ന് നേടുന്നതിലാണ് താങ്കൾ അഭിമാനം കൊള്ളുന്നത്? ഈ വിഷയത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുന്നതാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. തന്റെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളുമേറെ യേശുക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്ന വ്യക്തിയാകണമെന്നത്ര പൌലോസും തന്നോട് കൂടെയുണ്ടായിരുന്നവരും ആഗ്രഹിച്ചത്. അതിലായിരുന്നു അവർ അഭിമാനം കൊണ്ടിരുന്നത്. നാം ആരായിത്തീരുന്നു എന്നതിലല്ല, നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ളതാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹവും അവനെ പ്രസാദിപ്പിക്കുവാനുള്ള വാഞ്ചയും അവന് പ്രസാദം വരുത്തുന്ന പ്രവർത്തനങ്ങളും അവരുടെ ഹൃദയത്തെ ഉത്തേജിപ്പിക്കുകയും ജീവിതത്തെ നിയന്ത്രിക്കുകയും ഏത് കഷ്ടത്തിലൂടെയും പോകുവാൻ അവരെ ശക്തീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ശരീരം വിട്ടാലും ശരീരത്തിൽ വസിച്ചാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു എന്ന്. ഇങ്ങനെ ചിന്തിക്കുന്നതിന് പല കാരണങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. ഒന്ന്, ഒരു ദിവസം അവന്റെ മുൻപാകെ നിന്ന് എന്റെ ശുശ്രൂഷയുടെ ഒരു കണക്ക് അവന് നൽകുവാൻ പോകുകയാണ്, നിങ്ങളും അത് കൊടുത്തേ മതിയാകും. അവനെ പ്രസാദിപ്പിക്കും വണ്ണം ശുശ്രൂഷിക്കുവാൻ നമ്മെ ഉത്തേജിപ്പിക്കുന്നതായിരിക്കണം ഇത്. അതത്രേ ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. രണ്ട് കൊരിന്ത്യർ 5 അധ്യായത്തിന്റെ 9 വാക്യങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞിരുന്നല്ലോ. 10 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതെന്ന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ക്രിസ്തുവിന്റെ ന്യായാസനം, ഭീമ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. കൊരിന്തിൽ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് മുൻപുണ്ടായിരുന്ന ഭീമായുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കാണാവുന്നതാണ്. ന്യായാധിപന്മാർ ഇവിടെ ഇരുന്ന് ജനങ്ങൾക്ക് അന്ന് ന്യായം വിധിച്ചിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ ന്യായാസനം ഇതിൽ നിന്ന് വിഭിന്നമാണ്. ശിക്ഷ നൽകുവാനുള്ളതല്ല, വിശ്വാസികൾ മാത്രമാണ് അതിന്റെ മുൻപിൽ നിൽക്കുന്നത്. അവരുടെ പ്രയത്നത്തിന്റെ പ്രതിഫലം വാങ്ങുവാനാണ് അവർ അവിടെ നിൽക്കുന്നത്. നാം എല്ലാവരും എന്ന് പൗലോസ് പറയുന്നത് വിശ്വാസികളോടാണ്. നാം ശരീരത്തിൽ ആയിരുന്നപ്പോൾ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു? വിലയിരുത്തൽ കർത്താവ് നടത്തും. അതിനുള്ള ന്യായാസനമാകുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ, ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ, ഓരോ മിനിറ്റിലെയും പ്രവർത്തനങ്ങൾ നാം വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യേണ്ടതാണ്. കാരണം അതൊക്കെയും വിലയിരുത്തുന്ന ഒരു ദിവസമുണ്ട്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കൽ അതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരും. സാരമില്ല, ആരും കണ്ടില്ല, ആരും കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നാം ഒഴിഞ്ഞു പോകാറുള്ള കാര്യങ്ങളുണ്ടല്ലോ, വളരെ ഗൌരവതരമാണ്. അതൊക്കെയും വിലയിരുത്തുകയും അതിനെയൊക്കെയും വിധിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം വരുന്നു. പേടിപ്പിക്കുവാനല്ല, കൂടുതൽ ശ്രദ്ധിക്കുവാനാണ് ഈ ഭാഗം ഞാൻ അപ്രകാരം പറഞ്ഞത്. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന്. അതിന്റെ പിന്നാലെ വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ചേരുവാനുള്ള തന്റെ ആഗ്രഹവും പൗലോസ് പ്രകടിപ്പിക്കുന്നു. കൂടുതൽ ജീവിച്ച് കർത്താവിനു വേണ്ടി കൂടുതൽ അധ്വാനിക്കാനും ഇഷ്ടം, അതാണ് അവൻ ആഗ്രഹിച്ചത്. ഞാനും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ജീവിക്കുവാൻ സാധിക്കുന്നത്രയും ജീവിക്കുക, ദൈവത്തിനു വേണ്ടി ചെയ്യാവുന്നവയെല്ലാം ചെയ്യുക. ഇന്നലത്തേതിനേക്കാൾ വഷളാകുവാനല്ല, പിന്നെയോ മെച്ചപ്പെടുവാൻ. അങ്ങനെയെങ്കിൽ മാത്രമേ ജീവിതം വിജയകരമാകുകയുള്ളൂ. സുഹൃത്തെ, പെട്ടെന്ന് അങ്ങ് പോകുവാൻ പൗലോസ് ആഗ്രഹിച്ചില്ല. അവൻ പറഞ്ഞത് ശരീരത്തിൽ ജീവിച്ച് കുറെ കൂടി പ്രവർത്തിക്കുവാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നത്രേ. തന്റെ ശരീരത്തിൽ ക്രിസ്തു മഹിമപ്പെടുവാൻ, അവനാൽ അംഗീകരിക്കപ്പെടുവാൻ, അങ്ങനെ അവനൊരു പ്രതിഫലം പ്രാപിക്കുവാനാണ് ആഗ്രഹിച്ചത്. ഞാനും ചിന്തിക്കുന്നത് ഈ പറഞ്ഞതുപോലെയാണ്. ഈ ശരീരത്തിലായിരുന്നുകൊണ്ട് എന്നാലാവോളം കർത്താവിനായി ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസികൾക്കുള്ള ഒന്നാമത്തെ പ്രചോദനം ഇതത്രേ. നാം എല്ലാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിനു മുൻപാകെ വെളിപ്പെടുവാൻ പോകുന്നു. അവിടെ നാം നമ്മുടെ ജീവിതത്തിന്റെ കണക്ക് കർത്താവിന് നൽകേണ്ടതുണ്ട്. നാം അവനൊരു റിപ്പോർട്ട് കൊടുക്കുവാൻ പോകുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് നാം വളരെ ഗൌരവമായി ചിന്തിക്കേണ്ടതാണ്. ഒരു നിമിഷവും നമുക്ക് പാഴാക്കുവാനില്ല. ഫലമില്ലാത്ത ദിവസങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. പ്രതിഫലമില്ലാത്ത ഒരു അവസ്ഥയിൽ നമ്മെ അന്ത്യത്തിൽ കണ്ടാൽ അതിനോളം നിരാശാജനകമായ അവസ്ഥ വേറെന്താണെന്ന് ചിന്തിക്കൂ. അതൊരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഓരോരുത്തരോടും എനിക്ക് പറയുവാനുള്ളത്, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ ഒരു നാൾ നിൽക്കേണ്ടി വരും. നമ്മുടെ ജീവിതത്തിന്റെ കണക്ക് കൊടുക്കേണ്ടി വരും. സംക്ഷിപ്തമായ ഒരു റിപ്പോർട്ടും. വെളിപ്പാട് ദിവസം 20 അധ്യായത്തിൽ കാണുന്ന വെള്ളസിംഹാസനമല്ല ഇത്. അതിന് മുൻപിൽ വരുന്നത് അവിശ്വാസികൾ മാത്രമാണ്. കഴിവുള്ളിടത്തോളം കർത്താവിന്റെ വേലയിൽ ഉറ്റിരിപ്പീൻ. നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ എന്ന ശബ്ദം കേട്ടുകൊണ്ട് നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുമെങ്കിൽ അതിനോളം മനോഹരമെന്താണല്ലേ. അവനെ പ്രസാദിപ്പിക്കുന്നതിനുള്ള നമ്മുടെ രണ്ടാമത്തെ പ്രചോദനം കർത്താവിനെ ഭയപ്പെടണം എന്നുള്ളതിനാൽ ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്നുള്ളതാണ്. 11 വാക്യം, ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു, എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ദൈവഭയത്തെക്കുറിച്ച് തിരുവചനത്തിൽ വളരെയേറെ സംസാരിച്ചിട്ടുണ്ട്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമെന്ന് സദൃശവാക്യം 9:10 നാം വായിക്കും. ദൈവത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഈ ഉൽപ്പതിഷ്ണുക്കളുടെ, ലിബറൽസ് ആയ ആളുകളുടെ ഒരു പടിപ്പീര്. അവർ ദൈവത്തെ മധുരം കനിയുന്ന, ആർക്കും വളയ്ക്കാവുന്ന ഒരു വൃദ്ധനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ദൈവത്തിന്റെ സാർവലൌകിക പിതൃത്വവും മനുഷ്യന്റെ സാർവലൌകിക സാഹോദര്യവും ലിബറലിസം പഠിപ്പിക്കുന്നത് നമുക്കറിയാം. ഇത്രമാത്രം വഴിതെറ്റിയ മറ്റൊരു പഠിപ്പീരില്ല എന്ന് വേണം ചിന്തിക്കുവാൻ. സകലരും ഒടുവിൽ രക്ഷിക്കപ്പെടും എന്നത്ര ഈ ചിന്താഗതി. പറയുന്നത്. ഇത് വെറുതെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയാണ്. ദൈവവചനം പറയുന്നത് എന്താണെന്ന് താങ്കൾക്കറിയില്ലേ? ജീവനുള്ള ദൈവത്തിന്റെ കൈകളിൽ വീഴുന്നത് ഭയങ്കരം എന്നത്രേ. എബ്രായ ലേഖനം 10:31 വാക്യം. മനുഷ്യരെ സോപ്പിട്ട് വിടുവാൻ ശ്രമിക്കരുത്, വെള്ളം ചേർത്ത ഒരു സുവിശേഷം പ്രസംഗിക്കരുത്. നമ്മുടെ ദൈവം വിശുദ്ധനാണ്, സ്നേഹവാനാണ്, നീതിമാനാണ്. ഈ വിശുദ്ധനായ ദൈവമാണ് താങ്കളെ സ്നേഹിക്കുന്നത്. ഈ വിശുദ്ധനായ ദൈവമാണ് താങ്കളെ രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവം വെച്ചിരിക്കുന്ന വഴിയിലൂടെ താങ്കൾ അവങ്കലേക്ക് വരാത്ത പക്ഷം താങ്കൾ ന്യായവിധിയിലൂടെ അവങ്കേൽ വന്നേ മതിയാകൂ. കർത്താവിനെ ഭയപ്പെടണമെന്നറിഞ്ഞിട്ട് നരകത്തെക്കുറിച്ച് ഒരൊറ്റ പ്രസംഗം പോലും പ്രസംഗിക്കാത്ത പ്രസംഗപീഠങ്ങൾ ഇന്നുണ്ട്. ശിക്ഷാവിധിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വളരെ കുറച്ച് പ്രസംഗങ്ങളെ കേൾക്കാറുള്ളൂ, അതും വളരെ വെള്ളം ചേർത്ത് ചാലിച്ചത്. ഫലമോ, ഇന്ന് ഒട്ടുമുക്കാലും സഭകളിൽ ദൈവ ന്യായവിധി ആരും ഗൌനിക്കാത്തൊരു വിഷയമായി മാറി. നഷ്ടപ്പെട്ടവരെ തിരഞ്ഞു കണ്ടെത്തുവാനാണ് താൻ വന്നതെന്ന് യേശു കർത്താവ് പറഞ്ഞു. അതേ സുഹൃത്തെ, ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ വീഴുന്നത് ഭയാനകമാണ്. ദൈവ ന്യായവിധിയെ നാം ഭയപ്പെടേണ്ടതുണ്ട്. നാം അവനോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാകുന്നു. ഇത് നാം അംഗീകരിക്കണം. 12 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്ന 5:12 വാക്യം. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല, ഹൃദയം നോക്കിയിട്ടല്ല, മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറവാൻ നിങ്ങൾക്ക് വകയുണ്ടാകേണ്ടതിന് ഞങ്ങളെക്കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയത്രേ ചെയ്യുന്നത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ താങ്കൾ ദൈവത്തിന്റെ ആലോചന മുഴുവനായും അറിയിക്കുകയാകുന്നുവെങ്കിൽ അത് വളരെ സ്നേഹത്തോടെ ചെയ്യാവുന്നതത്രേ. ആ കാര്യം പറയുന്നതിന് ഇടിവെട്ടിക്കുകയൊന്നും വേണ്ട. എന്നാൽ മനുഷ്യർ നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്ന് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും അതവരെ അറിയിക്കുകയും ചെയ്യേണ്ടതാണ്. ഞങ്ങൾ ഞങ്ങളെ തന്നെ ശ്ലാഘിക്കുകയല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരറിയുന്നവരായി തീരുവാൻ ശ്രമിക്കുകയല്ല എന്നാണ് അർത്ഥം. ഇന്ന് വളരെയേറെ കേൾക്കുന്ന വില കുറഞ്ഞ പ്രശസ്തിക്ക് വേണ്ടിയുള്ള പ്രസംഗങ്ങളെ ഞാൻ ഭയപ്പെടുന്നു. തങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് വളരെ വ്യക്തമായി അറിയാമായിരുന്നിട്ടും മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാനുള്ള കപടവേഷം. എങ്ങനെയാണ് എല്ലാ സാഹചര്യങ്ങളിലും മാന്യമായി പെരുമാറുവാൻ സാധിക്കുന്നത്, സാഹചര്യങ്ങളോട് അലിഞ്ഞു ചേർന്ന് ജീവിക്കുന്നത് എന്നൊക്കെ മനഃശാസ്ത്രജ്ഞന്മാർ വിവരിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ തുറന്നു പറയട്ടെ, താങ്കൾ ക്രിസ്തുവിനെ കൂടാതെയുള്ള ഒരു വ്യക്തിയാകുന്നു എങ്കിൽ താങ്കൾക്ക് ആവശ്യം മനഃശാസ്ത്രപരമായ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല, താങ്കൾ നാശത്തിലേക്ക് പോകുന്ന ഒരു ഭാവിയാണ്. താങ്കൾക്ക് ആവശ്യം ക്രിസ്തുവിനെയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അത് എന്റെ പ്രസിദ്ധിയെ ബാധിക്കുന്നതാണ്. എന്നാൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതത്രേ ദൈവവചനം. പലർക്കും ദൈവശബ്ദമല്ല കേൾക്കേണ്ടത്, തങ്ങൾക്ക് സന്തോഷം തരുന്ന വാക്കുകൾ. അതുമാത്രം മതി. അതിനാണ് കൺവെൻഷന് പോകുന്നത്, കൂട്ടായ്മയ്ക്ക് പോകുന്നത്, പ്രാർത്ഥനക്കാരെ വീട്ടിൽ കൊണ്ടുവരുത്തി പ്രാർത്ഥിക്കുന്നത് ഇല്ലേ? താൽക്കാലിക സന്തോഷം ലഭിച്ചാൽ ദൈവവചനത്തിന് മാത്രമേ താങ്കളെ നിത്യസന്തോഷത്തിലേക്ക് നയിക്കുവാൻ സാധിക്കൂ എന്ന കാര്യം താങ്കൾ മറന്നുപോകരുത്. ഞങ്ങൾ ഞങ്ങളെ തന്നെ നിങ്ങളുടെ മുൻപിൽ വലിയവരാക്കുവാനുള്ള ശ്രമമല്ല, നിങ്ങളെ സ്നേഹിക്കുന്നതിനാൽ, ദൈവത്തെ ഭയപ്പെടുന്നതിനാൽ ദൈവവചനം ഉള്ളതുപോലെ പറയുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ദൈവവചനം എത്രയധികം എല്ലാവരോടും അറിയിക്കുക എന്നതിന്റെ പിൻപിലെ ഞങ്ങളുടെ പ്രചോദനം ദൈവ ന്യായവിധി വരുന്നു എന്നുള്ളതാണ്. അത് മാത്രമേ ഉറങ്ങിക്കിടക്കുന്ന സഭകളെ ഉണർത്തൂ, അത് മാത്രമേ ആളുകളെ തട്ടി ഉണർത്തൂ. ഞാൻ പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്കായി പ്രതിഷ്ഠിച്ച സമയത്ത് ചിന്തിച്ചത്, സുവിശേഷം കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും ഗ്രാമത്തിൽ പോയി അവിടെ പ്രവർത്തിക്കണം എന്നത്രേ. അങ്ങനെയുള്ള ഇടങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് താനും. എന്നാൽ ദൈവം എന്റെ ഹൃദയത്തിൽ തന്ന ഏറ്റവും വലിയ ഭാരം മലയാളികളെക്കുറിച്ചാണ്, എന്റെ സഹോദരവർഗത്തെക്കുറിച്ച്. ഇന്നും യേശുവിനെ അംഗീകരിച്ചിട്ടില്ലാത്ത എത്ര ലക്ഷം നമുക്കിവിടെയുണ്ട്. അതെ, ഇന്ന് സുവിശേഷം അധികം പ്രസംഗിക്കപ്പെടേണ്ടത് നമ്മുടെ നാട്ടിലാണ്. ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്ത നമ്മുടെ സഹോദരങ്ങൾ, ദൈവവചനം മനസ്സിലാക്കിയിട്ടില്ലാത്ത പ്രിയപ്പെട്ടവർ പള്ളിയിൽ പോകുന്നുണ്ട്, ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ട്, എന്നാൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമില്ല. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമുക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ഇത് നാം ഒരിക്കലും മറന്നുപോകരുത്. 13 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞങ്ങൾ വിവശന്മാർ എന്നുവരികിൽ ദൈവത്തിനും സുബോധമുള്ളവർ എന്നുവരികിൽ നിങ്ങൾക്കും ആകുന്നു. മറ്റുള്ളവർ തന്നെ ഭ്രാന്തൻ എന്ന് പറയുമെന്ന് പൌലോസ് ചിന്തിക്കുന്നു. അങ്ങനെ ധരിക്കുന്നവർ അങ്ങനെയാകട്ടെ. അവനിത് ചെയ്യുന്നത് ദൈവത്തിനു വേണ്ടിയാണ്. സുബോധമുള്ളവർ എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അത് മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി എന്ന് കരുതാം. ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള മൂന്നാമത്തെ പ്രചോദനം, അതെ, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്നുള്ളതാണ്. 14-15 വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്കുവേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. നിർബന്ധിക്കുന്നു എന്ന് നാം കണ്ടല്ലോ. ഈ പദം ചിലർ ശരിക്കും ഗ്രഹിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ സ്നേഹം ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്നല്ല, പിന്നെയോ മറിച്ച് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ മുന്നോട്ട് തള്ളുന്നു എന്നാണ്. ലക്ഷ്യബോധമുള്ളവരാക്കുന്നു. ദൈവവചനം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കാരണമാക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു എങ്കിൽ എല്ലാവരും താൻ നിമിത്തം മരിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിപ്പാൻ പൗലോസിനെ ഭൂമിയുടെ അറ്റത്തോളം പോകാൻ പ്രേരണ നൽകി അയച്ചത്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും. മനുഷ്യവർഗം മരണത്തിന് വിധിക്കപ്പെട്ടവരായി കഴിയുന്നു. ആദാം ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ നമ്മുടെ വർഗത്തിന്റെ മൊത്തം ശിരസ് അവനായിരുന്നു. ആ പഴയ സൃഷ്ടിയുടെ തല അവനായിരുന്നു. ആദാമിൽ ആ പഴയ സൃഷ്ടി കുറ്റം വിധിക്കപ്പെട്ടിരിക്കുന്നു, ശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം അവനോട് പറഞ്ഞു, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാമെന്ന്, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത് എന്ന്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ. ആദാം അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. അവൻ മരണവിധിയിലായി. അവൻ അങ്ങനെ ആയിത്തീർന്നപ്പോൾ മനുഷ്യവർഗത്തെ മൊത്തം തന്നോടൊപ്പം കൂട്ടി, കാരണം സകലരെയും പ്രതിനിധീകരിക്കുന്നവൻ ആയിരുന്നു അവൻ. മരണത്തിന് വിധിക്കപ്പെട്ട ഒരു കുടുംബത്തിലാണ് താങ്കളും ഞാനും പിറന്നത് എന്ന് പറഞ്ഞാൽ അത് സന്തോഷം നൽകുന്ന ഒരു വാർത്തയല്ല, ഒരു സുവാർത്തയല്ല. സകല മാനവരാശിയും ഇപ്പോൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ആരോ പറഞ്ഞു, താങ്കൾക്ക് ജീവൻ നൽകുന്ന ആ നിമിഷം തന്നെ അത് എടുത്തു മാറ്റുവാനും തുടങ്ങുന്നുവെന്ന്. കൂരിരിൽ താഴ്വരിൽ കൂടി ഞാൻ നടക്കേണ്ടി വന്നാലും എന്ന് ദാവീദ് പറഞ്ഞപ്പോൾ അവൻ തന്റെ ജീവിതത്തിന്റെ അന്ത്യത്തെക്കുറിച്ചല്ല സൂചിപ്പിക്കുന്നത്. പിന്നെയോ, ജീവിതം മൊത്തം മരണനിഴലിൻ താഴ്വരിൽ കൂടി നടക്കുന്നതാകുന്നു എന്നത്രേ അർത്ഥം. മരണത്തിന് വിധിക്കപ്പെട്ട ജീവിതങ്ങൾ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് താണിറങ്ങി വന്നു. അവൻ സ്വർഗത്തിന്റെ മഹിമകൾ വെടിഞ്ഞ് ഈ ദുഷ്ടലോകത്തിലേക്ക് വന്നു. അവൻ തികച്ചും പാപമില്ലാത്തവനായിരുന്നു. അവൻ വിശുദ്ധനായിരുന്നു, നിർദോഷനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, പാപികളോട് വേർവിട്ടവനുമായിരുന്നു. പാപികളെ രക്ഷിപ്പാനായി അവൻ ഇവിടേക്ക് ഇറങ്ങി വന്നു. അവൻ സ്വർഗത്തിൽ നിന്നും നാം ആയിരിക്കുന്ന ഈ താഴ്വരയിലേക്കാണ് ഇറങ്ങി വന്നത്. ഇവിടെ എല്ലാവരും അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നു. അതുകൊണ്ട് അവൻ എന്താണ് ചെയ്തത്? അവൻ ഈ താഴ്വരയിലേക്ക് വന്ന് എല്ലാ മനുഷ്യരും ആയിരുന്ന മരണത്തിന്റെ താഴ്വരയിലേക്ക് തന്നെ അവൻ വന്നു. അവൻ സകല മനുഷ്യർക്കും വേണ്ടി മരിച്ചു. മനുഷ്യർ മരിച്ചവർ ആയിരുന്നതിനാൽ അവൻ മരണത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ഇപ്പോൾ അവൻ വിശ്വാസികളെ പുനരുത്ഥാന ജീവനിൽ അവനോടൊപ്പം കൊണ്ടുവരുന്നു. അവൻ അവരെ ഇന്ന് സ്വർഗസ്ഥലങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും ഇന്ന് ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലാണ്. എഫേസ്യലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ക്രിസ്തുയേശുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു എന്നത്രേ. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും എന്ന് നാം വായിച്ചു. അവൻ നമ്മുടെ സ്ഥാനമെടുത്തു. അവനിൽ വിശ്വസിക്കുന്നവർ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ അവരെ സ്വർഗത്തിൽ ഇരുത്തുകയാണ് ചെയ്യുന്നത്. ക്രിസ്തു നമ്മുടെ സ്ഥാനമെടുത്തു. ഇനിയും നാം ജീവിക്കുന്നെങ്കിൽ ആയത് അവനുള്ള വിശ്വാസത്തിലത്രേ. ക്രിസ്തു മരിച്ചത് നാം മരണത്തിൽ നിന്നും ന്യായവിധിയിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ മാത്രമല്ല, പിന്നെയോ നമ്മുടെ മരണാവസ്ഥയിൽ നിന്നും ജീവന്റെ പുതുക്കത്തിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ടാണ്. അതിനായിട്ടാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ഇപ്പോൾ നമ്മുടെ ജീവിതം അവനായി സമർപ്പിക്കപ്പെട്ടതായിരിക്കണം. അതായത് നാം ദൈവത്തിന്റെ മഹത്വത്തിനായും ജീവിക്കുന്നവരാകണം. അതെ, ഒരു ദൈവപൈതലിന് ഈ ചിന്ത മനുഷ്യ കുടുംബത്തെക്കുറിച്ച് തികച്ചും നൂതനമായൊരു വ്യാഖ്യാനമാകുന്നു നൽകുന്നത്. അതത്രേ അടുത്ത വാക്യത്തിൽ നാം കാണുന്നത്. അത് നമുക്ക് പിന്നീട് നോക്കാം. എന്നാൽ അതിനു മുൻപ് നാം ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചിന്ത എന്തെന്നാൽ, പൌലോസും തന്റെ സഹപ്രവർത്തകരും ചെയ്തതെല്ലാം ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ടായിരുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം അവരുടെ ജീവിതത്തെ നിയന്ത്രിച്ചു, നിർബന്ധിച്ചു. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിനാൽ നാമും നമ്മുടെ പഴയ ജീവിതത്തോടും മരിച്ചു. ഈ കാര്യം നാം ഓർക്കണം. പൌലോസിനെ പോലെ നാം ആയിത്തീരണം. നമ്മെ തന്നെ പ്രസാദിപ്പിക്കുവാൻ നാം ജീവിക്കരുത്. നാം നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നതിനു വേണ്ടി ചിലവഴിക്കേണ്ടതാണ്. എപ്പോഴും നമുക്കുള്ള പ്രവണത, ആരെയും കുറ്റം പറയുകയല്ല, എല്ലാ മനുഷ്യനും ഒരുപോലെയുള്ള പ്രശ്നം അവന്റെ ശരീരത്തിന്റെ താൽപര്യങ്ങൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. നമ്മെ അത് വലിച്ചിഴയ്ക്കുന്നത് എപ്പോഴും തെറ്റായിട്ടുള്ള വഴികളിലേക്കാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആർക്കാണ് ഉറക്കം വിട്ട് ഉണർന്നെഴുന്നേറ്റ് ജോലി ചെയ്യുവാൻ താൽപര്യം? കൂടുതൽ കിടന്നുറങ്ങുവാനായിട്ടല്ലേ താൽപര്യം? അതുകൊണ്ട് എന്താണ് നേടുന്നത്? സമയം പാഴാക്കുക. മദ്യം കഴിക്കുന്നവർ, ഇന്ന് കഴിച്ചത്രയും നാളെ കഴിച്ചാൽ സുഖം കിട്ടില്ലല്ലോ, അതുകൊണ്ട് കൂടുതൽ കഴിക്കുക, ഫലമോ നാശത്തിലേക്ക് പോകുന്നു. അതുപോലെ ഓരോ സ്വഭാവങ്ങളും എടുത്താട്ടെ, എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെട്ട ദൈവത്തിന്റെ ആലോചനകൾക്കനുസരിച്ച് നാം ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, അതിനോളം വലിയ അനുഗ്രഹം വേറെ എന്താണുള്ളത്? ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിനാൽ നാമും നമ്മുടെ പഴയ ജീവിതത്തോടും മരിച്ചു. ഈ ഒരു അനുഭവം, ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. അപ്പോൾ മാത്രമേ നിത്യമായ കാര്യങ്ങൾക്കുവേണ്ടി, നിലനിൽക്കുന്നതിനുവേണ്ടി പരിശ്രമിക്കുന്നതിനുള്ള പ്രചോദനം നമുക്ക് ലഭിക്കൂ. പലപ്പോഴും താൽക്കാലികമായത് നേടി സന്തോഷമായിരിക്കുവാൻ ശ്രമിക്കുന്നത് മൂലം നമുക്ക് സന്തോഷവും പോന്നു, നേടുവാൻ ഒന്നും ലഭിക്കുന്നുമില്ല. അഥവാ ലോകപ്രകാരം എന്തെങ്കിലും നേടി എന്ന് ചിന്തിക്കുന്ന പ്രിയ സുഹൃത്തെ, അത് എത്രനാൾ നിലനിൽക്കും എന്ന് ഒന്ന് പരിശോധിക്കും. നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം, നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന സമ്പത്തുകളൊക്കെ നാം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുകയാകുന്നു എങ്കിൽ അതിന് നാം ഒരു ഒഴികഴിവും പറയരുത്. അത് പറയുമ്പോൾ നാം എന്തെങ്കിലും ഒഴികഴിവ് പറഞ്ഞ് രക്ഷപ്പെടുവാൻ ശ്രമിക്കില്ലേ? ഞാൻ അങ്ങനെ അങ്ങോട്ട് ശ്രമിച്ചാൽ എന്റെ ഭാവി ആരാ നോക്കുന്നത്? ചിന്തിക്കൂ, നാം പറയുന്ന ഒഴികഴിവൊക്കെയും നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ തന്നെയാണ്. കാരണം നാം ആയിരുന്ന അവസ്ഥയും ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ദൈവം നടത്തുന്ന വിധം എത്ര അത്ഭുതകരമാകുന്നുവെന്ന്. അതുകൊണ്ട് ലഭിച്ചിട്ടുള്ള സാഹചര്യത്തെ ദൈവനാമ മഹത്വത്തിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് നൽകിത്തന്ന മനോഹരമായ വചനത്തിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. അവിടുത്തെ വചനം ഞങ്ങൾക്ക് ദൈനംദിനം ലഭിക്കുന്നതോർത്ത് ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു. കർത്താവെ, അവിടുത്തെ വചനമനുസരിച്ച് ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ആക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടെ ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിപ്പാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ടുള്ള ആ ചിന്തയോടുകൂടെ, ആ ഒരു ചിന്ത മാത്രം ഞങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് മുൻപോട്ട് ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട ഓരോരുത്തർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകമായിട്ട് ജീവിതത്തിൽ വിജയകരമായ ഒരു ജീവിതം നയിപ്പാൻ പാടുപെടുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുകയാകും. നിന്റെ കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് അവരെ സഹായിക്കണമേ. അവിടുത്തെ ഹിതം ചെയ്യുവാൻ അവരെ ഒരുക്കണമേ. നിന്റെ ഇഷ്ടം ചെയ്ത് മുൻപോട്ട് പോകുവാൻ അവരെ നിശക്തീകരിക്കണമേ. ഞങ്ങൾക്ക് ഫലപ്രദമായ ഒരു സമയം തന്ന അനുഗ്രഹിച്ചാട്ടെ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയ വിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് റേഡിയോ
www.8882.com.
Praananayaka Yesuve, Nindre Snehitha.